കർത്താവിന്റെ തിരുവചനങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധയോടെ കടന്നു പോവാം.
Let us come to the word of God.
First Corinthians. അതിന്റെ മൂന്നാം അധ്യായം
Chapter 3.
അതിന്റെ 10 മുതൽ 15 വരെയുള്ള വാക്യം
10 to 15.
എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നുവെന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നും ഇടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേലെ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കും എങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും. എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ.
പൗലോസിലൂടെ കൊരിന്ത്യ സഭയ്ക്ക് എഴുതുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കുക.
When Paul writes to the church at Corinth, he is speaking about an important thing.
ഒരു പണിയെ കുറിച്ചാണ് പൗലോസ് പറയുന്നത്.
He is talking about a work, a building.
ഓരോരുത്തനും എങ്ങനെ പണിയുന്നു എന്ന് നോക്കിക്കൊള്ളട്ടെ.
Let each man carefully know how he is building it.
നമുക്ക് അവിടെ എല്ലാം കൊടുത്തിരിക്കുന്ന ഒരു കാര്യം അങ്ങനെയാണ്. അതിന്റെ 13, 14, 15 അധ്യായത്തിൽ വാക്യങ്ങളിൽ എല്ലാം റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത് ഓരോരുത്തന്റെ പണി.
The work of each one of them.
ഒരുത്തൻ പണിത പ്രവൃത്തി.
Each man's work.
ഒരുത്തന്റെ പ്രവൃത്തി.
Each man's doing.
ഒരു പണിയെ കുറിച്ച് പൗലോ സംസാരിക്കുക.
He's talking about a work there.
നിലനിൽക്കുന്ന ഒരു പണി.
An everlasting work.
നിങ്ങളുടെ ഈ വാക്യത്തിന് സാധാരണഗതിയിൽ ഈ വാക്യം ഉപയോഗിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്.
In a common way this word is being used.
ഇരക്ഷ നഷ്ടപ്പെടുവോ ഇല്ലയോ എന്ന് പറയുന്ന തർക്കത്തിനിടയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്യം കൂടിയാണിത്.
Those who debate on whether you will lose your salvation or not will use this part of the scriptures.
വാക്യം ഇതാണ്, താനോ രക്ഷിക്കപ്പെടും എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ.
It says like
15th വാക്യം.
He himself will be saved yet so as though fire.
പക്ഷെ ഇത് പണിയുമായിട്ട് ബന്ധപ്പെട്ട സംസാരിക്കുന്നേ.
But the apostle is speaking about work.
ഞാൻ അതിന്റെ അതിലേക്ക് വരുന്നതിന് മുൻപ് അതിന്റെ ഈ പറഞ്ഞു വരുന്ന ഭാഗം ഒന്ന് വായിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഈ പണിയിലേക്ക് ഒന്ന് പോവാം.
Before we discuss the what is that work, let us look at the background which the apostle is speaking.
ഇത് പറഞ്ഞു വരുന്നതിന്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. 3rd chapter 4th verse. ഒരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, മറ്റൊരു അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ എന്ന് പറഞ്ഞിട്ട് ഒരു തർക്കത്തെ കുറിച്ച് പറയുകയാണ്, ഗ്രൂപ്പിസത്തെ കുറിച്ച് പറയുകയാണ്.
There is a groupism in the Corinthian church. One says I am of Paul, another says I am of Apollos.
ഇത് ഇവിടെ തുടങ്ങുന്നല്ല, 1rd chapter തന്നെ ഇത് തുടങ്ങുന്നുണ്ട്. അതിന്റെ 1rd chapter 12th വാക്യത്തിലും ഇതേ കാര്യമാണ് പറയുന്നത്.
Chapter 1 verse 12 also the same thing is mentioned.
അവിടെയും പറയുകയാണ്, പൗലോസിന്റെ പക്ഷക്കാരൻ, അപ്പല്ലോസിന്റെ പക്ഷക്കാരൻ, കേഫാവിന്റെ പക്ഷക്കാരൻ, ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ, നാല് ഗ്രൂപ്പിനെ കുറിച്ച് പറയുക.
It's talking about four groups of Apollos, Cephas, Christ and
ഒരു കൊരിന്ത്യ സഭയിൽ നാല് ഗ്രൂപ്പുകളുണ്ട്.
ഇൻ കൊരിന്ത്യൻ ചർച്ച് ദേർ ആർ ഫോർ ഗ്രൂപ്പ്സ്.
ആദ്യത്തെ കുറച്ച് ചാപ്റ്ററുകളിൽ പൗലോസ് ഈ ഒരു ഗ്രൂപ്പിസത്തിന്റെ കാര്യം സംസാരിക്കുകയാണ്.
The Paul is talking about the groupism which is there in the Corinthian church.
അതായത് ഈ ഗ്രൂപ്പിസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഗ്രൂപ്പിസം ഉണ്ടാകുന്ന എന്തെങ്കിലും കുഴപ്പമുണ്ടോ?
Is there anything wrong with the groupism?
എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
Is there any problem with that?
കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഗ്രൂപ്പിസം ഉള്ളത്.
Kerala has a lot of groupisms.
അതിൽ തന്നെ കേരള കോൺഗ്രസിലാണ് ഏറ്റവും കൂടുതൽ ഗ്രൂപ്പിസം ഉള്ളത്.
In Kerala Congress there is more groupism.
പിള്ളയുണ്ട്, മാണിയുണ്ട്, ജോസഫ് ഉണ്ട്, അങ്ങനെ ഒത്തിരി പേരുണ്ട്.
There are so many groups.
പക്ഷെ അവരുടെ പ്രിൻസിപ്പിൾ ഇതാണ്, വളരും തോറും പിള്ളരും, പിള്ളരും തോറും വളരും എന്നൊരു പ്രിൻസിപ്പിൾ ആണ് അവർ ഫോളോ
ചെയ്യുന്നത്. As they divide they will grow. as they grow they divide
പക്ഷേ അത് ലോകത്തിന്റെ പ്രിൻസിപ്പിളാണ്
that is the principle of this world
ഇവിടെ എന്തുകൊണ്ട് ഈ ഗ്രൂപ്പിസത്തെ കുറിച്ച് ഇത്ര ശക്തമായിട്ട് പോലും സംസാരിക്കുന്നു
why the Paul is speaking so strongly against groupism
അവിടെ ഉപയോഗിക്കുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം ഈ ഗ്രൂപ്പിസത്തിന്റെ മുകളിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ ശ്രദ്ധിച്ചോണം നിങ്ങൾ ഇപ്പോഴും ജഡീകന്മാരല്ലോ
He is using that word, are you still in flesh?
ഭക്ഷണം കഴിക്കാനായിട്ട് നിങ്ങൾക്ക് കപ്പാസിറ്റി ആയിട്ടില്ല നിങ്ങൾ ശിശുക്കളാ
യു ആർ ബേബ്സ് യു കനോട്ട് ടേക്ക് സോളിഡ് ഫുഡ്
എന്താ ഇങ്ങനെയൊക്കെ പൗലോസ് ഇങ്ങനെ ലാംഗ്വേജ് ഉപയോഗിക്കുന്നുണ്ട്
Why is Paul speaking in such a language?
ഗ്രൂപ്പിസത്തിന് ഇത്രയും പ്രശ്നമുണ്ടോ
Is it so harmful the groupism?
ചിന്തിച്ചിട്ടുണ്ടോ
Have you thought about it?
ഇത്രയും പ്രശ്നമുള്ള ഒരു കാര്യമാണോ ഗ്രൂപ്പിസം
Is it something which is so problematic?
നല്ലതല്ലേ ഈ ഗ്രൂപ്പിന്റെ ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിയാം ഗ്രൂപ്പ് ഉണ്ടാകുമ്പോൾ എപ്പോഴും പ്രശ്നം എന്ന് പറഞ്ഞാൽ മറ്റേ ഗ്രൂപ്പിനേക്കാളും വലുതാണെന്ന് പറയാനുള്ള സ്വാഭാവിക ടെൻഡൻസി ഉണ്ടാവും
ഞങ്ങളുടെ
ഗ്രൂപ്പ് വലുതാന്ന് പറയുമ്പോൾ മറ്റേ ഗ്രൂപ്പ് ചെറുതാന്ന് പറഞ്ഞാലേ പറ്റുള്ളൂ അല്ലേ
When we say our group is big, we have to say that the other group is small.
അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മറ്റൊരു താഴ്ത്തിക്കെട്ടുകയും തങ്ങളെ തന്നെ ഉയർത്തുകയും ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ടാകാനായിട്ടുള്ള വലിയൊരു സാധ്യത എപ്പോഴും
ഉണ്ട് groupism is there, there is a natural tendency to glorify yourself and demean others.
അതിന്റെ കുഴപ്പം എന്താണ്
What is the problem with that?
അതുകൊണ്ട് പിന്നെ പണക്കുണ്ടാകാൻ സാധ്യതയുണ്ട്
There will be strifes and jealousy.
വഴക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട്
There will be quarrels.
അതുകൊണ്ട് പൗലോസ് ചോദിക്കുകയാണ് ഏയ് നിങ്ങൾ ഇപ്പോഴും ശിശുക്കളല്ലേ
And Paul is asking, are you still babes?
ജഡികന്മാരല്ലേ
Are you still fleshy?
ഒരു വാക്യം കൂടെ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് മൂന്നാം അധ്യായത്തിൽ നിങ്ങൾ ശേഷം മനുഷ്യരെ പോലെയല്ലേ മിയർ മെൻ എന്നോ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് സാധാരണക്കാരെ പോലെയല്ലേ
Are you like mere men?
എന്ന് പറഞ്ഞപ്പോ സാധാരണ മനുഷ്യരും ദൈവമക്കളും തമ്മിൽ വ്യത്യാസമുണ്ടെന്നാണ് അതിന്റെ അർത്ഥം
There is a difference between the common man and the children of God.
നമ്മളും സാധാരണ മനുഷ്യരാണ് മനുഷ്യരെന്നുള്ള നിലയിൽ
Like human beings, we are normal beings.
പക്ഷെ സാധാരണ മനുഷ്യരെ പോലെ ചിന്തിക്കുകയോ സാധാരണ മനുഷ്യരെ പോലെ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്
God decides that we do not think and act like the common man.
അപ്പോൾ സാധാരണ മനുഷ്യരെ ചിന്തിക്കുന്ന ഗ്രൂപ്പിസം ആണ് ചിന്തിക്കുന്നത്
The normal people, the common man thinks about groupism.
ഗ്രൂപ്പിസം എല്ലായിടത്തും ഉണ്ട്
It is there everywhere.
കുടുംബങ്ങളിൽ ഗ്രൂപ്പിസം ഇല്ലേ
It is there in at home.
അഞ്ച് മക്കളുണ്ടെങ്കിൽ മൂന്ന് പേര് ഗ്രൂപ്പും രണ്ട് പേര് വേറെ ഗ്രൂപ്പും
There are 5 children, 3 in one group and 2 in another group.
ചിലയിടത്ത് അമ്മയും മക്കളും ഒരു ഗ്രൂപ്പ് അപ്പൻ വേറൊരു ഗ്രൂപ്പ്
In some places the mother and children in one group and the father in another group.
ചിലയിടത്ത് അപ്പനും മക്കളും ഒരു ഗ്രൂപ്പ് അമ്മ വേറൊരു ഗ്രൂപ്പ്
Then father and children in one group and mother in another group.
അല്ലേ ഈ ഗ്രൂപ്പിസ് എല്ലായിടത്തും കാണാൻ പറ്റുന്നില്ലേ
We see this everywhere.
ഇനി ആ ഗ്രൂപ്പിനെല്ലാം പ്രത്യേകതയുണ്ട് ആ ഗ്രൂപ്പുകളൊന്നും വെറുതെ ഇരിക്കത്തില്ല
ഓൾ ദി ഗ്രൂപ്സ് ആർ വെരി ആക്റ്റീവ്
ആ ഗ്രൂപ്പ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും ഞങ്ങളുടെ ഗ്രൂപ്പാണ് വരുന്നത്
ആൻഡ് എവരി ഗ്രൂപ്പ് സേസ് അവർ ഗ്രൂപ്പ് ഈസ് ബിഗ്
അത് മാത്രമല്ല മറ്റേ ഗ്രൂപ്പ് ചെറുതുമാണ്
ദി അദർ ഗ്രൂപ്പ് ഈസ് സ്മോൾ ഓൾസോ
കൊരിന്ത്യ സഭയിൽ ഇച്ചിരിയോട് കൂടുതലാണ് ലെവൽ വേറെ ലെവലിലാണ്
ഇൻ കൊരിന്ത്യൻ ചർച്ച് ഇറ്റ് ഈസ് അനദർ ലെവൽ
ഞങ്ങൾ പൗലോസിന്റെ പക്ഷക്കാരൻ
വി ആർ വി ബിലോങ് ടു പോൾ
അപ്പൊ അവര് മറ്റേ പറഞ്ഞു ഞങ്ങൾ പത്രോസിന്റെ ആളാണ്
വി ബിലോങ് ടു പീറ്റർ
അപ്പൊ വേറൊരു കൂട്ടർ പറഞ്ഞാൽ അപ്പല്ലോസിന്റെ
ആളാണ്
വേറൊരു കൂട്ടർ അതിന്റെ തികഞ്ഞ ആത്മീയരായി അവർ പറഞ്ഞു ഞങ്ങൾ ഇതൊന്നുമല്ല ഞങ്ങൾ ക്രിസ്തുവിന്റെ ആൾക്കാരാണ് ഞങ്ങൾ വേറൊരു
ഗ്രൂപ്പാണ്
ഇവര് മാറിയത് അവര് നന്നായിട്ടൊന്നും ഉള്ളതുകൊണ്ടല്ല ഇവരുടെ മൂന്ന് ഗ്രൂപ്പിനും ഞങ്ങൾ വിടുന്നില്ല ഞങ്ങൾ അതിനേക്കാളും വിശുദ്ധരാണെന്ന് പറഞ്ഞാണ് ക്രിസ്തുവിന്റെ ഗ്രൂപ്പ്
ഉണ്ടാക്കിയത്
ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കേണ്ട കാര്യമാണ്
We should examine ourselves in this context.
നമ്മളും അങ്ങനെ ഒരു ഗ്രൂപ്പിന്റെ ലെവലിൽ ചിന്തിക്കാനുള്ള ഒരു സാധ്യത എപ്പോഴും
There is a possibility we think in similar line.
കുടുംബങ്ങളിൽ അങ്ങനെ ഒരു സാധ്യതയുണ്ട്
There is a possibility at our home.
സഭയിൽ അങ്ങനെ ഒരു സാധ്യതയുണ്ട്
There is a possibility in the church.
എവിടെയാണെങ്കിലും ആ സാധ്യതകൾ വളരെ കൂടുതലാണ്
Wherever there is a possibility of this happening.
അവിടെയാണ് നമ്മുടെ ചിന്തകൾ മാറേണ്ടത്
Our thoughts should change in this regard
നമ്മൾ ആ നിലയിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ സാധാരണ മനുഷ്യരെ പോലെ ചിന്തിക്കുന്നു
if you are thinking in terms of groups we are like mere men
നമ്മൾ ശിശുക്കളെ പോലെ പ്രവർത്തിക്കുന്നു
we act like babes
ശിശുക്കൾ അങ്ങനെയാണ്
the babes are like that
കുറച്ചും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ജഡികന്മാരെ പോലെ ആകുന്നു
we become like a fleshy man
ഒരു പക്ഷേ മറ്റുള്ളവരെ കുറിച്ച് മോശമായി സംസാരിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകും
we have a tendency to speak evil about others
നമ്മളെ കുറിച്ച് നമ്മളെ ഉയർത്തു ഇങ്ങനെ പറഞ്ഞു വന്നിട്ട്
the Paul is continue to speak in this regard
പൗലോസ് ഒരു പണിയെ കുറിച്ച് പറയുക
the Paul is talking about a work
എന്താണ് പണി
what is that work
അതിന്റെ പത്താം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, 3:10, 1 കൊരിന്ത്യർ 3:10.
Chapter 3, verse 10.
എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു, താൻ എങ്ങനെ പണിയുന്നു എന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ.
ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണത്.
This is a very important word.
Like a wise master builder, അല്ലെങ്കിൽ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ അടിസ്ഥാനമിട്ടുന്ന പൗലോസ് പറയുന്നത്.
Paul is telling that like a wise master builder, I laid foundation according to the grace of God which was given to me.
എന്താ ഫൗണ്ടേഷൻ എന്ന് കൂടെ പറയുന്നുണ്ട്.
It says what is a foundation also.
അടുത്ത വാക്യത്തിൽ
the next words,
യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനം.
The foundation which is Jesus Christ.
എന്തിങ്ങനെ അതിന്റെ അതിന്റെ അർത്ഥം എന്താ?
What does it mean?
ഇപ്പൊ യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ പണിയുന്ന ഒരു പണി.
The foundation which is Jesus Christ, the work which is built on that foundation.
എന്താ അത്?
What is that?
അത് സുവിശേഷത്തിന്റെ ഒരു അടിസ്ഥാനമാണത്.
That is a foundation of the gospel.
അതിന്റെ 2-ാം അധ്യായത്തിന്റെ 1-2 വാക്യത്തിൽ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും.
In chapter 2, verse 1 and 2, we can see this.
ഞാനും സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത്. ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു.
കണ്ടോ, ഒരു ദിവസം പറയുകയാണ്, ക്രൂശിക്കപ്പെട്ടവനായ യേശു ക്രിസ്തുവിനെ അല്ലാതെ.
Except Jesus Christ and him crucified.
അപ്പോൾ പൗലോസിന്റെ പ്രസംഗം യേശു ക്രിസ്തുവിനെ കുറിച്ചായിരുന്നു.
Paul's preaching was about Jesus Christ.
അതിൽ തന്നെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചായിരുന്നു.
In that also crucified Jesus Christ.
തിമോത്യോസിന് എഴുതിയപ്പോൾ പൗലോസ് പറഞ്ഞു, ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം.
When he wrote to Timothy, he said, remember Jesus Christ was born as a descendant of David, died and rose again.
അപ്പോൾ യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗം എന്നൊരു അടിസ്ഥാനമാണത്.
When we say Jesus Christ as a foundation, it is a preaching about Jesus Christ.
അതാണ് ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഒരു അടിസ്ഥാനം. അതാണ് ഒരു വ്യക്തി രക്ഷിക്കപ്പെടാൻ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം.
The belief on the gospel, remember Jesus Christ, risen from the dead, descendant of David.
അതാണ് അടിസ്ഥാനം ഇട്ടിരിക്കുന്നത്.
That is the foundation.
എല്ലാരും അടിസ്ഥാനമല്ലേ ഇടുന്നേ?
Everybody is doing, isn't it the same foundation?
ആണോ നിർബന്ധമില്ല?
It's not compulsory that it is the same thing.
അത് അറിയുന്ന എങ്ങനെയാ?
How do we know about that foundation?
എങ്ങനെ അറിയാൻ പറ്റും?
How do we know that?
ഒരാളോട് സംസാരിച്ച് അറിയാൻ പറ്റും.
When you talk to a person, you will understand it.
യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ ആണ് പണിതിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് എപ്പോഴും പറയാനുള്ള ഒരു കാര്യം, ഞാൻ ഒരു പാപിയായിരുന്നു, കൃപയാൽ എന്റെ കർത്താവ് എന്നെ രക്ഷിച്ചു എന്നുള്ളതാണ്.
If you foundation is on Jesus Christ, you will have this conviction that I was a sinner, but I was saved by the grace of God.
ആ വ്യക്തിക്ക് ഒരൊറ്റ പ്രശംസയുള്ളൂ, എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ മറ്റൊന്നിലും പ്രശംസിപ്പാൻ ഇടവരരുത്.
There is only one boasting such a man has. It is in Jesus Christ and his cross.
എന്റെ സ്വഭാവത്തിന്റെ മഹിമ കൊണ്ടല്ല.
It is not because the goodness of my nature.
ഞാൻ ചെയ്ത ഏതെങ്കിലും നല്ല കാര്യങ്ങളുടെ മഹത്വം കൊണ്ടല്ല.
It is not the goodness of any work I have done.
പാപിയായിരുന്ന എന്നെ കർത്താവ് ക്രൂശിൽ പാപത്തിന്റെ പരിഹാരം വരുത്തി രക്ഷിച്ചു എന്നുള്ള പ്രശംസയിലായിരിക്കും ആ വ്യക്തി ജീവിക്കുന്നത്.
I was a sinner and through the cross God delivered me and that will be the only boast I have.
ഇനി ഈ അടിസ്ഥാനത്തിന്റെ മുകളിൽ മേൽ ഒരു പണിയും കൂടിയുണ്ട്.
And there is a work above this foundation.
അങ്ങനെ പോലെ ചെയ്തിരിക്കുന്നത്.
Is in the way it is written.
ഒരുത്തൻ മീതെ പണിയുന്നു എങ്കിൽ പൗലോസ് പത്താം വാക്യം 3:10 എങ്ങനെ പണിയുന്നുവെന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ.
But each man must be careful how he builds on top of it.
എന്താ മീതെയുള്ള പണി എന്താ?
What is the building above that?
ഒരു വാക്യം കൂടെ നോക്കുക, ഇതും കുറച്ചും കൂടെ ക്ലിയർ ആവും.
Let us read one more words.
എഫേസ്യ ലേഖനം.
In Ephesians.
അതിന്റെ 3-ാം അധ്യായം.
Chapter 3.
അതിന്റെ 8-9 വാക്യങ്ങൾ വായിക്കാം.
8 and 9.
സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായ എനിക്കും ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്ന് നിന്നും എല്ലാവർക്കും പ്രകാശിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു.
To me, the very least of all saints, this grace was given to preach to the Gentiles the unfathomable riches of Christ and to bring to light what is the administration of the mystery which for ages has been hidden in God who created all things.
Okay, Paulos rendu karyangal parayukayanu avade.
Paul is talking about two things.
Onnu Christuvinte aprameya dhanathe kurichu prasangikkuvan.
To preach about the unfathomable riches of Christ.
Adana Paulos parna adisthanam ennulladhu karyam.
That is the foundation which Paul was mentioning.
Randamathe karyam.
The second thing,
devathil anadigalam mudal maranju kidanna marmathinte vyavastha innadannu prakashippikkuvan.
The administration of the mystery which for ages has been hidden in God.
Sadhichale manasilavulle,
listen carefully.
രണ്ട് കാര്യങ്ങളാ പൗലോസ് പറഞ്ഞത്. എനിക്ക് കിട്ടിയ കൃപ രണ്ട് കാര്യങ്ങളിലാണ്.
Paul is telling that the grace I received is in two things.
ഒന്ന്, ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെ കുറിച്ച് പ്രസംഗിക്കുക, അല്ലെങ്കിൽ സുവിശേഷം പ്രസംഗിക്കുവാൻ.
I received the grace to preach the gospel, the unfathomable riches of Christ.
രണ്ടാമത്തെ കാര്യം,
the second thing,
അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന ദൈവത്തിന്റെ മർമ്മത്തിന്റെ വ്യവസ്ഥ, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ മിസ്റ്ററി. അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന ഒരു ഒരു മർമ്മം, അത് വെളിപ്പെടുത്താനായി കൃപ ലഭിച്ചു എന്നാ പോലീസ് പറയുന്നത്.
The mystery for ages has been hidden in God is being revealed now.
മർമ്മത്തിന്റെ വ്യവസ്ഥ,
the administration of the mystery.
പല മർമ്മങ്ങളെ കുറിച്ച് തിരുവചനം പറയുന്നുണ്ട്.
The word of God talks about many mysteries.
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മർമ്മം,
important mysteries,
അതാണ് സഭ എന്ന ദൈവത്തിന്റെ മർമ്മം.
That is the church.
പല സ്ഥലങ്ങളിൽ പോലീസ് പറയുന്നുണ്ട്.
Paul is telling in many places.
അപ്പോൾ ഈ സഭയുടെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണെന്ന്, കാരണം അനാദികാലം മുതൽ ദൈവത്തിൽ മറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന സഭ എന്ന മിസ്റ്ററി, മർമ്മം.
This mystery was for ages hidden in God, but it was to be revealed, which is the church.
Hallelujah. അതാണ് ഈ പൗലോസിന്റെ ലേഖനങ്ങളിലൂടെ പൗലോസ് എഴുതി വെച്ചത്.
Paul through the epistles he is writing about this.
പൗലോസിന്റെ ലേഖനങ്ങളിലൂടെ പൗലോസ് എഴുതി വെച്ച പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. എങ്ങനെയാണ് സഭ, അത് കാരണം അത് ചെറിയ ചുമ്മാ കുറച്ച് കൂടിവരവല്ല, ഞാൻ എന്റെ സഭയെ പണിയും എന്ന് പറഞ്ഞ കർത്താവിന്റെ പണിയാണ്.
This is the work of God because of Jesus who proclaimed, I will build my church.
അത് മനുഷ്യന്റെ കണ്ടുപിടുത്തമല്ല, അത് ദൈവത്തിന്റെ കണ്ടുപിടുത്തമാണ്.
It is not an invention of man, but it is of God.
അത് കുറച്ചുപേര് കൂടി വരുന്ന ഒരു കൂടിവരവല്ല, മറിച്ച് യേശു തലയും സഭ ശരീരവുമായിട്ട് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന, ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ഒരു മിസ്റ്ററിയാ.
It is not just a gathering, it is a mystery where Jesus Christ is the head and all the believers are body connected to the head.
ഞാൻ പറഞ്ഞു, നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോയത് യേശു എന്ന ദൈവമർമ്മം നമുക്ക് മനസ്സിലായി, സഭ എന്ന അതേ ദൈവത്തിന്റെ മർമ്മം നമുക്ക് പലപ്പോഴും മനസ്സിലായില്ല.
We have sometimes understood the mystery of Jesus Christ the head, but we have not understood the mystery which is a church.
ഇത് രണ്ടും രണ്ടാക്കാൻ പറ്റത്തില്ല, കാരണം ഭർത്താവും ഭാര്യയും ഒന്നായിരിക്കുന്ന പോലെ യേശു ക്രിസ്തുവും സഭയും ഒന്നായിരിക്കാണ്, വേർപിരിക്കാൻ കഴിയാത്ത വിധത്തിൽ ഒന്നായിരിക്കുന്ന ഒരു കാര്യമാണ്.
We cannot separate these two like a wife and husband is together, the Jesus Christ and the church is one.
പക്ഷേ ഈ മർമ്മം നഷ്ടപ്പെട്ടു പോയി പലപ്പോഴും.
we have lost this mystery, the knowledge about this mystery.
അത് വെസ്റ്റിന്റെ ഒരു കുഴപ്പത്തിലൊന്നാ.
This is something which happens because of the
individualism. അല്ലെങ്കിൽ എന്റെ മലയാളം എങ്ങനെ എന്ത് പറയാം, ഇൻഡിവിജ്വലിസത്തിന് വ്യക്തി കേന്ദ്രീകൃതം ഒന്നുമില്ല പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തിപരമായിട്ടുള്ള കാര്യം മാത്രം, അതിന്റെ അപ്പുറത്തൊരു സമൂഹം എന്നൊരു ചിന്ത പലപ്പോഴും മിസ്സായി പോയി മുഴുവൻ ലോകത്തിനും.
In the world, this individualism is prevalent everywhere. In the church also, we see this happening.
അതുപോലെ തന്നെ കുടുംബം എന്നുള്ള ദൈവത്തിന്റെ വ്യവസ്ഥ മിസ്സായി പോയി ലോകത്തിന്.
The world also miss the basic family entity also.
അതുകൊണ്ടാണ് ഡിവോഴ്സ് എന്ന് പറയുന്ന കാര്യം വളരെ കൂൾ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്.
That's why the divorces are happening so common.
ഈ ന്യൂക്ലിയർ ഫാമിലി വന്നതോടുകൂടി അതിനേക്കാളും വലിയൊരു ഫാമിലി, ജോയിന്റ് ഫാമിലി, അതിനെ കുറിച്ചുള്ള ചിന്ത പോലും നഷ്ടപ്പെട്ടു പോയി.
In this age of nuclear families, the concept of a bigger family or a family of families has been lost.
എന്നാൽ ദൈവത്തിന്റെ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ സകലവും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്ന് പറഞ്ഞ വ്യവസ്ഥയാണ് ദൈവത്തിന്റെ.
God's plan is to make everything one in Christ.
ഞാൻ ഈ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്കാണ്.
I am mentioning about a very important thing.
കാരണം ഈ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞില്ല, ഈ പറയാൻ പോകുന്ന കാര്യം മനസ്സിലാതെ, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്നുകൂടെ പറയുന്നത്.
I am giving that background so that you understand what I am trying to speak.
കാരണം ഈ സഭ എന്നുള്ള മർമ്മം മനസ്സിലായില്ലെങ്കിൽ പിന്നെ നമുക്ക് ബാക്കിയൊന്നും പിടികിട്ടത്തില്ല.
If you do not understand the mystery of the church, you will not understand many other things.
ഞാൻ ഈ കുടുംബജീവിതത്തെക്കുറിച്ച് പലപ്പോഴും പറയാറുണ്ട്.
I mention about the family life many times.
ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് കുടുംബജീവിതത്തെക്കുറിച്ച് പറയുന്നത് ഭർത്താവും ഭാര്യയും സന്തോഷമായിട്ട് ജീവിക്കണം, അതിനാണ് ചിന്തിക്കുന്നത്.
People think that, you know, the husband and wife lives happily. That's why I speak about the family.
വഴക്കും തല്ലൊന്നും ഉണ്ടാക്കരുത്.
They should not fight each other.
അതുകൊണ്ട് ഞങ്ങൾക്ക് അധികം പണി തരരുത് എന്ന് സംസാരിക്കാനായിട്ട്.
Oh, because we need not to counsel you more.
ഇതൊന്നും അല്ലെന്ന് സംഭവം.
But the main thing is not this.
കുടുംബത്തിൽ അടി ഉണ്ടാകരുത് മാത്രം ചിന്തിക്കുന്ന, അല്ലെങ്കിൽ സന്തോഷമായിട്ട് പോകണമെന്ന് മാത്രം ചിന്തിക്കുന്ന, ജസ്റ്റ് സൈക്കോളജിക്കലി മാത്രമാ.
This is just a thinking that we think only about the family, a peaceful family.
ഇത് അതിന്റെ അപ്പുറത്ത് പോകുന്ന ഒരു കാര്യമാണ്.
There is something beyond.
എഫേസ്യ ലേഖനം 5 അധ്യായത്തിൽ തന്നെ,
Ephesians chapter 5
അതിന്റെ 32-ാം വാക്യം, 31 വരെ വായിച്ചു, 31-32.
അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായിത്തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തൻ താൻ തന്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാകുന്നു.
അവിടെ ഒരു മർമ്മത്തിന്റെ കാര്യം പറയുന്നത്.
It also talks about a mystery here.
ഈ കുടുംബജീവിതം പറഞ്ഞു വന്നിട്ട് പറയാണ് ഒരു മർമ്മം വലിയത്.
It's talking about a family life and it's talking about a mystery which is great.
Manishan appaneyum ammayum vittu bhariyodu pattichirum oru dehamayi thirum.
Man shall leave his father and mother and shall be joined to his wife and the two shall become one flesh.
Anandu parayana this mystery is great. Ee marmam valiyathu.
This mystery is great.
Endanad njan sabayeyum ക്രിസ്തുവിനെയും കുറിച്ച് അത്രേ പറയുന്നത്.
I am speaking with reference to Christ and the church.
ഈ കണ്ടോ എത്ര കണക്റ്റഡ് ആല്ലേ സംഭവം.
How connected are these two?
അപ്പൊ കുടുംബജീവിതം എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഡിസ്കണക്റ്റഡ് ആയിട്ട് ചിന്തിക്കുന്നത്.
When we talk about family life, sometimes we think disconnected from the concept of the church.
ഇതൊരു വലിയ മർമ്മത്തെ കുറിച്ച് പറഞ്ഞിട്ട്, കുടുംബജീവിതത്തെ കുറിച്ച് പറഞ്ഞിട്ട് പറയാണ്, ഏ ഈ കുടുംബം വേറൊരു വലിയ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. എന്താണ് ആ കുടുംബം? അത് സഭ, ക്രിസ്തു ശിരസും സഭ ശരീരവുമായിട്ടുള്ള ഒന്നിച്ചു ചേർന്നിരിക്കുന്ന ഒരു വലിയൊരു മർമ്മത്തെ കുറിച്ചാണ് പറയുന്നത്.
There is a mystery. One is a mystery of the family, husband and wife. But there is a bigger mystery where Jesus is the head and we are that the body.
ഈ കോണ്ടെക്സ്റ്റിൽ നിന്ന് വേണം കുടുംബജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കാൻ.
We should understand the family life based on this foundation.
ക്രിസ്തുവും സഭയും ഒന്നായിരിക്കുന്നത് പോലെ.
The Christ and the church is one.
ഭാര്യയും ഭർത്താവും ഒന്നായിരിക്കണം.
Husband and wife should be one.
അതിനെ ചെയ്യേണ്ട കാര്യം എന്താണ്?
What should we do for that?
എഫേസ്യ ലേഖനത്തിന്റെ മുകളിൽ ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്.
It is told in the above verses.
22-ാം വാക്യം, ഭാര്യമാരെ, 5:22 എഫേഷ്യൻസ്
verses 5:22.
ഭാര്യമാരെ എന്ന് പ്രത്യേകം വിളിച്ചിട്ട് പറയുക.
wives.
കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് ഇടങ്ങുവിൻ.
Be subject to your own husbands as to the Lord.
അവിടെയും കർത്താവുമായിട്ട് ചേർത്ത് ഈ കാര്യം പറയുന്നു.
It is linked to Christ.
ഞാൻ പറഞ്ഞത് കർത്താവിനെ വിട്ടു കഴിഞ്ഞാൽ ഈ സംഭവം പോയി കിട്ടി.
If you leave the Lord, you will lose the meaning.
നമ്മൾ ഈ കുടുംബത്തിന്റെ കാര്യം വരുമ്പോൾ കർത്താവിനെ വിടും.
When we come to the family life, we sometimes leave Christ.
അത് സഭയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞായറാഴ്ചത്തെ മീറ്റിംഗ് മാത്രമായിട്ട് നമ്മൾ ലിമിറ്റ് ചെയ്തിരിക്കുകയാണ് പലപ്പോഴും ഇക്കാര്യ പരിപാടികൾ.
We have limited this only to the Sunday gathering alone.
ഇവിടെ പറയുന്ന കർത്താവിനെന്ന പോലെ എന്നാ കൊടുത്തിരിക്കുന്നേ.
As to the Lord.
അടുത്ത വാക്യം നോക്കി, 21-ാം വാക്യം. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു.
The husband is the head of the house as Christ also is the head of the church.
കണക്ട് ചെയ്തിരിക്കുന്ന കണ്ടോ?
How he look at how it is connected.
ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിലല്ലാതെ ഈ സംഭവം ഓടത്തില്ലെന്ന്.
Without a connection with Christ, this will not run.
അതാണ് ഒരു വലിയ മർമ്മമാണെന്ന് പറയാൻ കാര്യമോ?
That's why it is said it is a mystery.
നമ്മൾ കുടുംബ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേന് ക്രിസ്തു സഭയൊന്നുമില്ല, ഭാര്യയും ഭർത്താവും നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, അതിന് എന്നാ ചെയ്യാൻ പറ്റുമെന്ന ചിന്തിക്കുന്നേ.
When we think about family, we think about husband and wife, how they can live happily, not connected to the church.
അത് വർക്ക് ചെയ്യത്തില്ലെന്ന്.
It will not work out.
അതുകൊണ്ടാണ് സാധാരണ നമ്മൾ എപ്പോഴും പറയാറുള്ളത് വിവാഹത്തിന്റെ പ്രത്യേകത അവിശ്വാസികളുമായ ഒരു വിവാഹ ബന്ധം ചിന്തിക്കരുത്.
That's why in the context of marriage we say that you should not marry an unbeliever.
കാരണം
the reason is
ഈ ക്രിസ്തുവും സഭയും എന്നുള്ള ഒരു മർമ്മത്തിലേക്കാണ് ഒരു കുടുംബജീവിതത്തിലേക്ക് ഒരാൾ കയറി ചെല്ലുമ്പോൾ പ്രവേശിക്കുന്നത്.
When someone enters the family life, it is a revelation of the mystery of church and Jesus Christ.
ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു കുടുംബം.
Family which glorifies Jesus Christ.
ക്രിസ്തുവിന്റെ മഹത്വം ലോകത്തിന് വെളിപ്പെടുത്തുന്ന ഒരു കുടുംബം.
The glory of Jesus Christ is revealed to the world around us through the family.
അതാ കുടുംബത്തിന്റെ പ്രത്യേകത.
That is the peculiarity of the family.
അതിനുള്ള പ്രിൻസിപ്പിൾസ് അവിടെ പറഞ്ഞിരിക്കുക.
The principles of such a living is mentioned here.
ഭാര്യമാരെ,
the wives,
ഭർത്താക്കന്മാർക്ക് വിധേയപ്പെടണം.
Subject to your own husbands.
എങ്ങനെ വിധേയപ്പെടണം?
How should we subject?
കർത്താവിനെന്ന പോലെ.
As to the Lord.
കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ.
As in relation to Jesus Christ.
ഭർത്താവ് പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല.
It's not because the husband is perfect.
ഭർത്താവ് കഴിവുള്ളതോ കഴിവ് കുറഞ്ഞോ ആളായതുകൊണ്ടല്ല.
The husband may have abilities, may not have abilities.
പക്ഷേ കർത്താവിന് എന്ന പോലെ.
As to the Lord.
എന്നിട്ട് പത്രോസ് എഴുതുമ്പോൾ സാറയുടെ കാര്യം കൂടെ ചോദിച്ചിരിക്കുക.
And when he talks about, and Peter talks about, he writes this also.
എന്താണ് അന്ന് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന സ്ത്രീകൾ ഭയപ്പെടാതെ ഭർത്താക്കന്മാർക്ക് വിധേയപ്പെട്ടിരുന്നു.
Those who put their trust in God were not afraid, they were not frightened by any fear.
ഭർത്താക്കന്മാരെ പേടിച്ചില്ല.
They did not fear their husbands.
അവരുടെ പീഡനങ്ങൾ പേടിച്ചില്ല.
They did not fear their persecutions.
കാരണം അവർ ദൈവത്തിൽ പ്രത്യാശ വെച്ചു.
They put their trust in God.
ഞാൻ ഈ പറഞ്ഞൊരു പണിയെ കുറിച്ചാണ് ഈ പറഞ്ഞത് കേട്ടോ.
I am talking about a work.
യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ മേൽ പണിയാത്ത എല്ലാ പണികളും തീയിലൂടെ കടന്നു പോകുമ്പോൾ ഇല്ലാതെ പോവും.
Any work which is not built on the foundation of Jesus Christ, when it passed through the fire, it will not remain.
നമ്മൾ അവിടെ പറയുന്ന പണി സുവിശേഷ വേലക്കാരുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ടെന്ന് എനിക്കറിയാം.
And it is taught about mainly those who are preaching the gospel.
ഞാൻ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ഒരു പണിയുണ്ടെന്നാ പറഞ്ഞത്.
I want to mention that all of us have a work.
കുടുംബജീവിതം ഒരു പണിയാണ്.
The family life is also a work.
രൂത്തിന്റെ പുസ്തകത്തിലാണ് തോന്നുന്നു എനിക്ക് ആ വാക്യം എഴുതിയിരിക്കുന്നത്. അതായത് അവരിരുവരുമല്ലോ ഇസ്രായേൽ ഗൃഹം പണിതത്.
In the book of Ruth we see that Rachel and Leah built the house of Israel.
അപ്പോൾ ഒരു കുടുംബജീവിതം ഒരു പണിയാണ് കുടുംബജീവിതം.
The family is also a work.
സാമർത്ഥ്യമുള്ള സ്ത്രീ ഭവനം പണിയുന്നു.
The wise woman builds the house.
വഴക്കുണ്ടാക്കുന്നവളോ ആ കുടുംബം ഇടിച്ചു കളയുന്നു.
Those who are quarreling will destroy the family.
അപ്പോൾ കുടുംബജീവിതം ഒരു പണിയാണ്.
The family life is also a work.
അത് വലിയൊരു മർമ്മമാണ്.
It is a mystery.
അത് എങ്ങനെ പണിയണം?
ഹൗ How should we build it?
യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേൽ പണിയണം.
We should build on the foundation of Jesus Christ.
എന്താണ് യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ പണിയുക എന്ന് പറഞ്ഞാൽ?
What do we understand by building on the foundation of Jesus Christ?
യേശു ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ പണിയപ്പെടണം.
We should build on the teachings of Jesus Christ.
യേശു എന്റെ വചനം കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ അടിസ്ഥാനമിട്ട് ഭവനം പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു.
Those who hear my word and do my word is like a wise man who has built a foundation on the rock.
അപ്പൊ യേശു ക്രിസ്തു എന്ന അടിസ്ഥാനം എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു അർത്ഥം കൂടിയുണ്ട്, യേശു ക്രിസ്തുവിന്റെ ഉപദേശത്തിലുള്ള അടിസ്ഥാനം.
When we say the foundation of Jesus Christ, it is also means that the teachings of Jesus Christ.
ഈ സങ്കടകരമായ ഒരു കാര്യം എന്ന് പറയട്ടെ,
one sad thing is,
ഈ ഒരു കാര്യം വളരെ കുറച്ചേ ആൾക്കാർ ചിന്തിക്കുന്നുള്ളൂ.
Very few people think about such a thing.
കുടുംബജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേന് ഭാര്യ ഭർത്താക്കന്മാർ ചിന്തിക്കുന്നത് എന്നാ വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം.
When we think about family life, the husband think I should provide the necessary needs of the family.
തീർച്ചയായിട്ടും അത് ബേസിക് കാര്യം, അത് ചെയ്തില്ല പിന്നെ ചത്തുപോകും ആൾക്കാർ. അത് അടിസ്ഥാനപരമായ കാര്യമാണ്.
That's a very basic thing.
അത് ലോകത്തിലെ ആൾക്കാരും ചെയ്യുന്നുണ്ട്.
The people of the world also do that.
അത് യേശു ക്രിസ്തുവിന്റെ അടിസ്ഥാനം മാത്രമൊന്നുമല്ല.
It is not the foundation on Jesus Christ alone.
പക്ഷേ ഇവിടെ എഴുതിയിരിക്കുകയാണ് എന്താണ് നമ്മൾ നേരത്തെ വായിച്ച വാക്യം നോക്കി, അതിന്റെ 25-ാം വാക്യം, 5:22, Ephesians 5:22. ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ.
Husbands, love your wife as Christ loved the church.
ഇതൊന്നും പിന്നെ വിവാഹ ജീവിതത്തിൽ നിന്ന് പറയാൻ, വിവാഹ നടക്കുന്ന സമയത്ത് പറയാൻ പറ്റത്തില്ല, കാരണം ആ പടം 15 മിനിറ്റേ ഉള്ളൂ. എന്നിട്ട് ഈ കാര്യം ഒന്നും പറയാൻ പറ്റത്തില്ല.
In a marriage function, we do not have time to explain in detail these aspects.
ഇവിടെ നോക്ക്, അവിടെയും പറയുന്നുണ്ട് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ.
Like Christ loved the church.
അങ്ങനെയാണെങ്കിൽ ക്രിസ്തു സഭയെ സ്നേഹിച്ചത് തിരുവചനത്തിൽ നിന്ന് നിരന്തരമായിട്ട് തിരിച്ചറിയുന്ന, വായിക്കുകയും ധ്യാനിക്കുകയും അത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാൾക്കേ ഈ കുടുംബജീവിതത്തിലേക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ.
Those who think about how Christ loved the church, meditate on that through the word of God only can allow in the family situation also.
ഞാൻ പറഞ്ഞ ചാടിക്കേറി സ്നേഹിക്കണം അല്ല ഞാൻ ഈ പറയുന്നത്.
I'm not saying that you are going to love just like that.
അങ്ങനെ നടക്കത്തില്ല.
It will not be possible like that.
ക്രിസ്തുവിന്റെ ഉപദേശത്തെ കുറിച്ച് കേൾക്കുകയും വായിക്കുകയും ധ്യാനിക്കുകയും അതിന്റെ മുൻപിൽ പ്രാർത്ഥിക്കുകയും നിലവിളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാൾക്കാണ് ഈ ക്രിസ്തുവിന്റെ വചനങ്ങളുടെ അനുസരണത്തിലേക്ക് പോകാൻ കഴിയുന്നത്.
Only those who read, meditate and pray only can build this foundation.
അങ്ങനെയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പണി, ഭർത്താവിന് ഒരു പണിയുണ്ട്, ഭാര്യയ്ക്കൊരു പണിയുണ്ട്, അല്ലെങ്കിൽ കുടുംബം പണിയുന്നതിൽ രണ്ടുപേർക്കും ഒരു പണിയുണ്ട്.
In the family environment, husband also has a work to do. And the wife also has a work to do.
യേശു ക്രിസ്തു എന്ന അടിസ്ഥാനത്തിന്മേലാ.
It should be on the foundation of Jesus Christ.
അല്ലാതെ ചുമ്മാ ബാക്കി ഇമോഷണൽ ഒക്കെ ആണെങ്കിൽ രണ്ടു ദിവസം കൊണ്ട് എന്റെ പരിപാടി കഴിയും.
If it is born on any other foundation, it will not last long.
അതൊക്കെ ലോകത്തിന്റെ അടിസ്ഥാനമാണ്.
That is on the things on the world.
അങ്ങനെയാണെങ്കിൽ ഭർത്താക്കന്മാരെ, ഭർത്താക്കന്മാരായ നമുക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരുവചനം വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുള്ളത്.
As husbands, we should read, meditate and pray the word of God.
അപ്പോൾ മാത്രമാണ് ക്രിസ്തുവിന്റെ അടിസ്ഥാനത്തിൽ പണിയുന്ന ഒരു കാര്യത്തെ കുറിച്ചുള്ള സീരിയസ്നെസ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്.
Then only we can become serious about building our life on the foundation of Jesus Christ.
ഇനി അടുത്തത് പൗലോസ് വീണ്ടും അടുത്ത കാര്യത്തിലേക്ക് പറയുക. കാരണം ഞാൻ പറഞ്ഞു, പൗലോസ് പറയുന്നത് ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയെ അടിസ്ഥാനമിട്ടിരിക്കുക.
I have laid the foundation as a wise master builder.
6:1, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ.
In Ephesians 6:1, children, obey your parents in the Lord.
In the Lord. എന്താത്? ഇനി അടുത്ത വാക്യം കൂടെ, അതിന്റെ 4-ാം വാക്യം.
Verse 4.
പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കാതെ കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തുവീൻ.
Fathers, do not provoke your children to anger, but bring them up in the discipline and instruction of the Lord.
ഏ ശ്രദ്ധിച്ചേ,
listen carefully.
അവിടെ എല്ലാം കർത്താവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്.
It is all connected to the Lord.
ഇതെല്ലാം യേശുക്രിസ്തുവുമായിട്ടുള്ള കണക്ഷനിലാണ് കുടുംബം മുഴുവൻ ചിന്തിക്കുന്നത്.
The family context, we should think in relation to Jesus Christ.
ലോകത്തിന്റെ കാര്യപരിപാടി പോലല്ലെന്ന് ഇത്.
It is not like the things of the world.
ഇത് ദൈവത്തിന്റെ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥയിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത്.
Administration of mystery which was hidden for ages in Jesus Christ God.
പിതാക്കന്മാരോട് പറയുകയാണ്
all about the father.
മക്കളെ എന്ത് ചെയ്യണം, ട്രെയിൻ ചെയ്യണം എന്നാണ് അതിന്റെ അതിന്റെ അർത്ഥം. ഡിസിപ്ലിൻ, ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ ട്രെയിനിങ് എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.
വേർഡ് മീ റിലേഷൻ ടു ബ്രിംഗിങ് അപ്പ് ചിൽഡ്രൻ ഈസ് ട്രെയിൻ ദം അപ്പ്.
അവരെ ട്രെയിൻ ചെയ്യണം.
ട്രെയിൻ ദം.
എങ്ങനെ ട്രെയിൻ ചെയ്യണം?
ഹൗ ഷുഡ് ബി ട്രെയിൻ ദ ചിൽഡ്രൻ?
എനിക്ക് ദുഃഖകരമായ മറ്റൊരു കാര്യം കൂടെ പറയാം.
ലെറ്റ് മീ ടെൽ സം സാഡ് തിങ്.
ലോകത്തിന്റെ കാര്യങ്ങൾ നമ്മൾ സ്കൂളിന് വിട്ടു.
We delegated the things to the school about all of this world.
ആത്മീയ കാര്യങ്ങൾ സൺഡേ സ്കൂളിന് വിട്ടു.
The spiritual matters we delegated to the Sunday school.
പിന്നെ നമ്മുടെ ട്രെയിനിങ് എന്താണ്?
Then what do we train in the family?
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധനം വാങ്ങിച്ചു കൊടുക്കുക, ആവശ്യമുള്ളത് വാങ്ങിച്ചു കൊടുക്കുക.
We provide the physical needs of the family.
ഇത് കുറച്ചുകൂടെ ആഴമായ ഒരു കാര്യമാണ്.
This is a deeper meaning to all this.
ഇനി നമുക്ക് ഈ പഴയ നിയമം വലിയ പിടിയില്ലാത്തതുകൊണ്ട് അങ്ങനെ കുഴപ്പം നമുക്കുണ്ട്.
We do not study the Old Testament. We lack insights from that.
എന്റെ കുഴപ്പമാണ്. ഞാൻ ഈ പറഞ്ഞു, നിങ്ങൾ ചിന്തിക്കരുത്, ഇതെല്ലാം പറയുമ്പോഴത്തേക്ക് ഞാനൊരു പെർഫെക്റ്റ് അല്ല. ഞാൻ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും നിലവിളിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്.
I'm also a perfect man. I also study about the word of God.
പലതും നേരത്തെ അറിയാൻ പറ്റാത്തതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ലോ എന്നോർത്ത് ഒന്ന് അതിന്റെ സങ്കടമുള്ള ഒരാളാണ് കുട്ടിക്കും.
I also regret many things I didn't know earlier.
മകനെ, നിന്റെ ഹൃദയം എനിക്ക് തരിക എന്നൊരു വാക്യം സദൃശവാക്യങ്ങളിലുണ്ട്.
In Proverbs there is a word, son, give me your heart.
എന്തിനാ ഹൃദയം തരാൻ പറഞ്ഞേ?
Why should you give me your heart?
ഞാൻ അതിനെ ഒന്ന് മോൾഡ് ചെയ്യട്ടെ.
I will mold your heart.
പിതാക്കന്മാരുടെ ഉത്തരവാദിത്വം.
It is the responsibility of the fathers.
അവരെ ദൈവത്തിന്റെ കൃപയിലേക്ക് ഒന്ന് മോൾഡ് ചെയ്യാൻ.
To mold them into the grace of God.
എങ്ങനെ ചെയ്യാൻ പറ്റുക?
How can we do this?
ബൈബിൾ ക്ലാസ് നടക്കത്തില്ല പ്രാക്ടിക്കലി കുടുംബത്തിൽ.
It is not possible through a Bible class in the home.
പക്ഷേ അവരോടുള്ള സംഭാഷണങ്ങളിൽ നമ്മൾ കർത്താവിന്റെ പ്രിൻസിപ്പിൾസുമായിട്ട് ബന്ധപ്പെട്ടാണോ സംസാരിക്കുന്നത്?
When we in the conversation with our children, is it based on the principles of Jesus Christ?
അവര് പല കാര്യം എന്ന് പറയും, സ്കൂളിലെ പല കാര്യം എന്ന് പറയും.
They speak many things which happens in the school.
പക്ഷെ നമ്മൾ കർത്താവിന്റെ പ്രിൻസിപ്പിൾസുമായിട്ട് ബന്ധപ്പെട്ടാണോ അവരോട് മറുപടി കൊടുക്കുന്നത്?
How do we respond in the foundation of Jesus Christ?
അമേരിക്കയിലെ കാര്യമാണ് കേട്ടോ, അവിടെ ഒരു ആഴ്ചയില് ഒരു 10 മിനിറ്റ് പോലും ഒരപ്പൻ മകനോട് സംസാരിക്കത്തില്ലെന്നാണ് അവിടുത്തെ റിപ്പോർട്ട്.
In Western countries, the report says that a father spends hardly 10 minutes with their children.
ഒരു ആഴ്ചയിലെ കാര്യം പറഞ്ഞു കേട്ടോ.
It is in a week.
പിന്നെങ്ങനെ മോൾഡ് ചെയ്യാൻ പറ്റുക?
Otherwise, how can you mold if you do not spend time?
നമുക്കൊരു പ്രശ്നം ഉണ്ട് ഇതിന്റെ. എന്താണ് ഞാൻ പറയാം?
We have a problem in this aspect.
എന്റെ കാരണം നമ്മുടെ അപ്പന്മാരൊന്നും നമ്മളെ അങ്ങനെ ആരോ മോൾഡ് ചെയ്യുന്നൊന്നും നമ്മൾ അനുഭവിച്ചിട്ടില്ല.
We may not have experienced that from our parents.
കാരണം അവർക്ക് അറിയത്തില്ലായിരുന്നു.
But they also did not know.
അവിടെ നിന്നാണ് നമ്മൾ തിരുവചനത്തിലേക്ക് നമ്മൾ വരേണ്ട ഒരു കാര്യമുള്ളത്.
But we should base our life on the word of God.
നമുക്ക് ഈ ദിവസങ്ങളിൽ നമുക്കൊന്ന് ചിന്തകളൊന്നും മാറ്റാം.
Let us renew our thoughts.
ഈ തിരുവചനങ്ങൾ നമ്മുടെ ചിന്തകളെ ഒന്ന് സ്വാധീനിക്കട്ടെ.
Let the word of God influence our thoughts.
അതിനു വേണ്ടിയിട്ടാണ് ഈ തിരുവചനങ്ങൾ തന്നിരിക്കുന്നത്.
That's why the God has given us his word.
മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ.
Let us renew our mind.
മനസ്സ് പുതുക്കുമ്പോഴാണ് രൂപാന്തരം സംഭവിക്കുന്നത്.
Only when we renew our mind, transformation happens in our life.
അത് ഒരു ദിവസം കൊണ്ടല്ല സംഭവിക്കുന്നത്.
It will not happen in a day.
അനേകം നാളുകൾ എടുക്കുന്ന ഒരു കാര്യമാണ്.
It will take time.
ഞാൻ പറഞ്ഞ അതൊരു പണിയാ.
It is a work.
രണ്ടാമത്തെ ഒരു പണിയാണ്, പിതാക്കന്മാർക്ക് ഒരു പണിയുണ്ട്.
There is a work for the fathers.
ഒരു പണിയുണ്ട്.
There is a work.
എന്നിട്ട് പറയാണ്, ഈ ട്രെയിനിങ്ങിന്റെ സമയത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, കോപിപ്പിക്കരുത്.
When you do this training up, you should not provoke your children.
അതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രെയിനിങ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവനെ എന്ത് ചെയ്യും? അന്നാ ശരിക്കും ഇവനെ ട്രെയിൻ ചെയ്തിട്ട്.
When we think about training, we think I will train in very differently.
ഞാൻ പറഞ്ഞത് കോപം രണ്ട് വിധത്തിൽ എക്സ്പ്രസ് ചെയ്യും.
Anger can be expressed in two ways.
ഒന്നില്ലെങ്കിൽ അകത്ത് സെൽഫ് ടോക്ക് എന്ന് പറയും, അകത്തി കോപമായിട്ട് അവർ നടക്കും.
You may hide outside, but you will keep that inside to yourself.
അല്ലെങ്കിൽ പുറത്ത് റെബല്ലിയൻ ആയിട്ട് അവർ എന്ത് ചെയ്യും, അടുത്ത ലെവലിൽ പ്രതികരിക്കും.
Sometimes it comes out and they act outside also.
ഈ അകത്തെ കാര്യം നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല.
We will not understand what is happening inside.
പക്ഷേ അത് അവരെ ഭയങ്കരമായിട്ട് ബാധിക്കും.
But it will influence the children.
അത് അവരുടെ കുടുംബജീവിതത്തെ ബാധിക്കും ഭാവിയിൽ.
And they, it will influence the, their family life in the future also.
നമ്മള് വിചാരിക്കരുത് ഇവിടെ കൊണ്ട് തീരുവെന്ന്. ഇല്ല ഇല്ല, ഇത് അടുത്ത തലമുറകളിലേക്ക് പോകുന്ന ഒരു കാര്യമാണ്.
It will not stop with our children. It will be passed on to their generations also.
അവിടെയാണ് ക്രിസ്തുവിന്റെ ഉപദേശത്തിലേക്ക് ഒരു മടങ്ങി വരവ് നമുക്ക് ആവശ്യമായിരിക്കും.
We should return to the teachings of Jesus Christ.
ക്രിസ്തുവിന്റെ ഉപദേശത്തിലേക്കുള്ള ഒരു മടങ്ങി വരവ്.
Return to the teachings of Jesus Christ.
അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ.
It was hidden for ages in God, the mystery.
തന്റെ സഭയിലൂടെ ദൈവത്തിന് തന്റെ മഹത്വം വെളിപ്പെടുത്താനായിട്ടുണ്ട്.
God want to reveal his glory through the church.
ഞാൻ പെട്ടെന്ന് പറഞ്ഞു അടുത്ത മൂന്നാമത്തെ കാര്യം.
The third thing about the work.
തൊട്ട് താഴെയുണ്ട് ആറാം അധ്യായം.
Ephesians chapter 6.
അതിന്റെ അഞ്ചാം വാക്യം.
Verse 5.
ദാസന്മാരെ, ജഡപ്രകാരം യജമാനന്മാരായവരെ, ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടെ അനുസരിപ്പി. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവയാലല്ല, ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്ത് മനുഷ്യരെ അല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചുകൊണ്ട് അനുസരിപ്പി.
അവിടെയും ക്രിസ്തു.
ക്രിസ്തുവിന്റെ
ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്തും.
ലൈക്ക് ദ സെർവൻസ് സ്ലേവ്സ് ഓഫ് ക്രൈസ്റ്റ് ഡൂയിങ് ദ വിൽ ഓഫ് ഗോഡ് ഫ്രം ദ ഹാർട്ട്.
അഞ്ചാം വാക്യത്തിൽ യജമാനന്മാർ അവരെ ക്രിസ്തുവിനെ പോലെ തന്നെ.
ഇൻ ദ വേർഡ്സ് 5, സിൻസിറിറ്റി ഓഫ് ഹാർട്ട് ആസ് ടു ക്രൈസ്റ്റ്.
നമ്മുടെ ജോലി സ്ഥലത്ത് എങ്ങനെയായിരിക്കണമെന്ന് ക്രിസ്തുവിന്റെ ഉപദേശം എങ്ങനെയാണെന്ന് തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്.
The word of God clearly tells how we should behave in the workplace.
എങ്ങനെയായിരിക്കണം?
How should we do that in the workplace?
ദാസന്മാർ എങ്ങനെയായിരിക്കണം? യജമാനന്മാർ എങ്ങനെയായിരിക്കണം?
How the slave should be, how the master should behave.
മാനേജർമാർ എങ്ങനെയായിരിക്കണം? മാനേജർമാരുടെ കീഴെ വർക്ക് ചെയ്യുന്ന ഡെവലപ്പേഴ്സ് എങ്ങനെയായിരിക്കണം?
How should be the managers and how should be the employees?
പക്ഷെ നമ്മൾ എന്നാ അറിയാമോ, നമ്മൾ ഈ കാര്യം കംപ്ലീറ്റ്ലി പലപ്പോഴും അങ്ങ് മിസ്ഔട്ട് ആയി പോവുക.
We disconnect all these things.
കാരണം നമ്മൾ ഇതൊന്നും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ അല്ല ചിന്തിക്കുന്നത്.
We do not think about our work life in relation to Christ.
അതുകൊണ്ടാണ് യജമാനന്മാരോട് തട്ടിക്കേറുന്നത്, വാഗ്വാദം ചെയ്യുന്നത് അതിന്റെ കാര്യം. കാരണം ഈ പ്രിൻസിപ്പിൾ നമുക്ക് ഇറ്റ്സ് നോട്ട് ആപ്ലിക്കബിൾ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്.
That's why conflicts and things happen in the workplace because we do not think in relation to Jesus Christ. Everything is written in the scripture.
പിന്നെ ഓരോ കൾച്ചറിൽ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കും. ഈ പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ട് നമുക്ക് ചിന്തിക്കണം ഓരോ കൾച്ചറിൽ എങ്ങനെയാണ് അത് വർക്ക് ചെയ്യേണ്ടതെന്നുള്ള ഒരു കാര്യം.
We should meditate the word of God and how apply in our culture.
അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ചിന്തിക്കുകയും ധ്യാനിക്കുകയും നമ്മൾ പരസ്പരം എൻകറേജ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ അനുസരണത്തിലേക്ക് പോകാൻ പറ്റുന്നത്.
Only when we think, we meditate and discuss among ourselves, only then we can come to the obedience of this.
കാരണം ഈ തിരുവചനത്തിന്റെ ധ്യാനവും ചിന്തകളും ഇല്ലാതെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല.
If you do not think and study and meditate on the word of God, the Holy Spirit's work will not happen in our lives.
തിരുവചനം ധ്യാനിക്കാത്ത ഒരാളെ പരിശുദ്ധാത്മാവിനെ എങ്ങനെ എംപവർ ചെയ്യാൻ കഴിയുന്നത്?
How can the Holy Spirit empower a person who do not meditate on the word of God?
തിരുവചനത്തിൽ കർത്താവിന്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ധ്യാനിക്കാത്ത ഒരാൾക്ക് എന്തിനാണ് പരിശുദ്ധാത്മാവ് ശക്തി തരുന്നത്?
Why should Holy Spirit give power to someone who do not meditate on the word of God?
അതുകൊണ്ട് തന്നെ ഇത് വളരെ സീരിയസ് ആണ്.
It's a serious matter.
അപ്പോൾ ഇത് നമ്മളെല്ലാം ക്രിസ്തുമായിട്ടുള്ള ബന്ധത്തിൽ ചിന്തിക്കാൻ തുടങ്ങി.
We should start thinking in relation to Jesus Christ.
ഭാര്യാഭർത്തൃ ബന്ധം ക്രിസ്തുമായിട്ടുള്ള ബന്ധത്തിൽ ചിന്തിക്കണം.
The relation between husband and wife in relation to Jesus Christ.
അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം ക്രിസ്തുമായിട്ടുള്ള ബന്ധത്തിൽ ചിന്തിക്കണം.
The parents and the children in relation to Jesus Christ.
ജോലി ചെയ്യുന്ന ബോസുമായിട്ട് ബന്ധം അല്ലെങ്കിൽ ജോലിക്കാരുമായിട്ടുള്ള ബന്ധം യേശുക്രിസ്തുമായിട്ടുള്ള ബന്ധത്തിൽ ചിന്തിക്കണം.
The relation in the workplace related to Jesus Christ.
അവിടെ കൊണ്ടും തീർന്നില്ല.
It does not stop there.
നമ്മളായിരിക്കുന്ന ലോക്കൽ ചർച്ച്.
And in the local church also.
ഇനി അവിടെയും ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പറ്റി.
There is a problem which happened in the local church.
ഞാൻ പറഞ്ഞു ലോകത്തിന്റെ സംഭവങ്ങൾ എല്ലാം എവിടെ വന്ന് കയറി സഭയിലേക്ക് വന്ന് കയറി.
The principles of the world infiltrated into the church also.
ഈ ലോകം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ആദ്യ ചിന്ത എന്താണെന്ന് അറിയാമോ?
When we think, hear the word world, what comes to our mind?
എന്താ വരുന്നത്? ലോകം എന്ന് വരുന്ന ആദ്യ ചിന്ത എന്താ?
When we hear world, what comes to our mind?
സിനിമ, സീരിയൽ, ഫാഷൻ, ഇത് മാത്രം നമ്മൾ ലോകം നമ്മൾ ചിന്തിക്കാറുള്ളത്.
When we think about world, we think about these things only.
പക്ഷെ ഒത്തിരി ലോകത്തിന്റെ ഫിലോസഫീസ് നമ്മുടെ തലയ്ക്കകത്ത് കയറിയിട്ടുണ്ടെന്ന്.
മെനി ഫിലോസഫീസ് ഓഫ് ദ വേൾഡ് ഹാസ് എൻട്രേഡ് ഇൻ ടു അവർ മൈൻഡ്.
നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ലോകത്തിന്റെ ഒത്തിരി ചിന്തകൾ നമ്മുടെ തലയ്ക്കകത്ത് കയറിയിട്ടുണ്ട്.
വിത്ത് നോയിങ്ലി ഓർ അൺനോയിങ്ലി മെനി principles of the world entered our mind.
അമ്മ അങ്ങനെ കേറി കഴിഞ്ഞാൽ ഒരു കുഴപ്പം അതിന്റെ ആക്ഷൻസ് ഉണ്ടാകുന്നുള്ള.
If it is in our mind we will act on based on that.
Yes. അതുണ്ടാവും.
It will happen.
നമ്മൾ എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്.
What we think will come out as action from us.
തിരുവചനം ധ്യാനിച്ചു കഴിഞ്ഞാൽ ഒരു മെച്ചമുണ്ട്, നമ്മളെ സഹായിക്കാൻ പരിശുദ്ധാത്മാവ് ഉണ്ടെന്നുള്ള.
If we meditate on the word of God we have Holy Spirit as a help.
ഓ പരിശുദ്ധാത്മാവ് നമ്മളെ രൂപാന്തരപ്പെടുത്തുവാൻ, യേശു ക്രിസ്തുവിനെ പോലെ അനുരൂപനാക്കുവാനായിട്ട് പരിശുദ്ധാത്മാവ് നിൽക്കുക.
ഹോളി സ്പിരിറ്റ് ഈസ് വില്ലിംഗ് ടു ഹെൽപ്പ് അസ് ടു മേക്ക് അസ് ഇൻ കൺഫോമിംഗ് ടു ജീസസ് ക്രൈസ്റ്റ്.
അതാ പരിശുദ്ധാത്മാവ് സഹായകനായിട്ട് നിൽക്കുകയാണ്.
That's why Holy Spirit is a helper.
ഒരാളൊന്ന് ഈ തിരുവചനങ്ങളൊന്ന് ധ്യാനിക്കാനായിട്ട്, അതിന്റെ ആഗ്രഹിക്കാനായിട്ട്, ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട്, ദൈവസന്നിധിയിൽ ഒന്ന് ജാഗരിക്കാനായിട്ട് ഒന്ന് സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയെ മെറ്റമോർഫോസിസ് എന്നാ പറയുന്നത്, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുഴു ചിത്രശലമായി രൂപാന്തരപ്പെടുന്ന പോലെ നമ്മെ ആ ക്രിസ്തുവിനോട് അനുരൂപരാക്കുവാൻ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുക.
There is a work of the Holy Spirit happening in the life of those who study, meditate on the scripture and like the metamorphosis happen from a worm to a butterfly, the Holy Spirit will transform us through the word.
എവിടെ ക്രിസ്തു ഉയർത്തപ്പെടുന്നുവോ അവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഉണ്ടാകും.
Wherever Jesus Christ is exalted there is a work of Holy Spirit.
Hallelujah. അടുത്ത സഭ ഞാൻ പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കാം, അടുത്ത 5 മിനിറ്റ് നിർത്താം. കാരണം സഭ എന്ന് പറഞ്ഞ കാര്യം,
let me mention about church also.
സഭ എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തിന്റെ ഡെഫിനിഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞായറാഴ്ച കൂടി വരുന്ന ഒരു സ്ഥലം.
The definition of the church as per the world is someone who gathers on Sunday.
തിരുവചനം അങ്ങനെ അല്ല പറയുന്നേ.
But the word of God does not mention like that.
തിരുവചനം അതൊരു കുടുംബമായിട്ടാണ് കാണുന്നത്.
And the word of God looks at church as a family.
നമുക്ക് ഒത്തിരി limitations ഉണ്ടെന്ന് എനിക്കറിയാം.
There are many limitations.
നമുക്ക് number of ആൾക്കാർ കൂടുതലുണ്ട്.
We have more members.
അതുകൊണ്ട് തന്നെ കുടുംബം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര വലിയ കുടുംബമാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റേതായ ലിമിറ്റേഷൻസ് നമുക്കുണ്ട് ഈ കാര്യം.
We have a large families. So there are limitations because of that.
പക്ഷേ നമ്മുടെ ആ ലിമിറ്റേഷനിൽ ഉള്ളപ്പോൾ തന്നെ നമുക്കൊന്ന് ചിന്തിച്ചു തുടങ്ങാമല്ലോ.
Even though we have limitations, can we start thinking about in these lines?
Tamil tamil bharangale chumappin,
carry each other's burdens.
Tamil tamil prabodhippin,
encourage each other.
Tamil tamil sahayippin,
help each other.
Nan parna uttiri one another ennu parna oru word tamil tamil ennu parna karyam tiruvanathil pratheejja paulosinte lekhanangalil uttiri salathundu.
In the epistles of Paul we can see this word one another.
അപ്പോൾ അവിടെ നമ്മുടെ ചിന്തകളൊന്ന് മാറി തുടങ്ങേണ്ടത്.
അവർ തോട്ട് ഷുഡ് ചേഞ്ച് ഇൻ ദിസ് ആസ്പെക്ട്.
നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും?
വാട്ട് ക്യാൻ വി ഡു?
നമുക്ക് ചിന്തിച്ചു തുടങ്ങാം.
വി ഷുഡ് സ്റ്റാർട്ട് തിങ്കിങ്.
ഒരു കുടുംബം എന്നുള്ള നിലയിൽ ചിന്തിച്ചു തുടങ്ങാം.
We can start thinking as a family.
നമ്മളൊക്കെ നേരത്തെ ചിന്തിക്കുകയും പറയുകയും ചെയ്തിട്ടുള്ളതാണ്.
We have studied and you know thought about it earlier.
പക്ഷെ വീണ്ടും വീണ്ടും നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്.
We have to think again and again on those things.
കാരണം നമ്മൾ പെട്ടെന്ന് മറന്നു പോകുന്നവരാ.
We forget very often. That's why we should think again.
ഈ ലോകത്തിൽ ആയതുകൊണ്ട് ലോകത്തിന്റെ ഫിലോസഫീസ് നമ്മുടെ തലയ്ക്കകത്ത് ഒത്തിരി വരും.
Since we are living in this world, the philosophies of the world enter our mind.
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്,
what I have been trying to say is that
ഒത്തിരി പണി നമുക്കുണ്ടെന്നായി പറഞ്ഞു വന്നേ.
We do many work.
കുടുംബത്തിൽ ഒരു പണിയുണ്ട്.
There is a work at home.
സഭയിൽ നമുക്കൊരു പണിയുണ്ട്.
There is a work in the church.
വ്യക്തിപരമായിട്ട് ക്രിസ്തുയേശുവിന്റെ അനുരൂപരായി വളരുന്ന ഒരു പ്രധാനപ്പെട്ട പണിയുണ്ട്.
There is a work where we are conformed to Jesus Christ.
അവിടെ ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കേണ്ട ഒരു വളരെ ആവശ്യകതയുണ്ട്.
ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ദാറ്റ് വി സ്പെൻഡ് ടൈം ഇൻ ദി പ്രസൻസ് ഓഫ് ദി ലോർഡ്.
എനിക്കറിയാം നിങ്ങൾ ഭൂരിപക്ഷം ആൾക്കാരും ജോലി ചെയ്യുന്നവരാണ്, രാവിലെ മുതൽ രാത്രി വരെ ജോലി ചെയ്യുന്നവരാണെന്ന് എനിക്കറിയാം.
ഐ നോ മെനി പീപ്പിൾ ആർ ബിസി വിത്ത് ദേർ വർക്ക്.
ജോലിയുടെ പ്രഷർ ഒക്കെ മനസ്സിലാവുന്നുണ്ട്.
വി അണ്ടർസ്റ്റാൻഡ് ദി പ്രഷർ അറ്റ് അവർ വർക്ക്.
പക്ഷേ നിത്യതയിലേക്ക് നിലനിൽക്കുന്ന ഒരു പണി നാം ചിന്തിക്കുന്നെങ്കിൽ ക്രിസ്തുവിന്റെ അടിസ്ഥാനത്തിന്മേൽ നമ്മുടെ പണികളെല്ലാം ചെയ്യണം.
If you think of something which will last through eternity, we should think about building on the foundation of Jesus Christ.
നമുക്ക് ആ വാക്യത്തിലേക്ക് ഒന്ന് പോയിട്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഒന്ന്
കൊരിന്ത്യർ
3:1-3.
In words, 1 Corinthians 3.
അതിന്റെ 12, 12-13 വാക്യങ്ങൾ.
Verse 12 and 13.
ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന് വെള്ളി വിലയേറിയ കല്ല് മരം പുല്ല് വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയാൽ അവന് ഛേദം വരും, താനോ രക്ഷിക്കപ്പെടും എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. നോക്കുക സൗരങ്ങളെ, ഇപ്പൊ എഴുതിയിരിക്കുകയാണ്. പേടിക്കൊന്നും വേണ്ട, നമ്മൾ സാറിന് പറഞ്ഞ ആൾക്കാരുണ്ട്, ചില ഞാൻ പറയാറുണ്ട്, പൊതുവെ ആൾക്കാർ പറയാറുണ്ട്, എന്ത് വന്നാലും എനിക്ക് ഒറ്റ ചിന്തയുള്ളൂ, നിത്യം നഷ്ടപ്പെട്ടു പോകരുത്.
People say like this, whatever happens, I should not lose the eternity.
സ്വർഗത്തിൽ പോകണം എനിക്ക്.
I should go to heaven.
സ്വർഗത്തിൽ പോകുന്നേ.
We will go to heaven.
അപ്പോൾ ഉന്നന്റെ കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലാ പോകുന്നേ.
It is because nothing else, because of the belief in Jesus Christ.
പക്ഷേ അവിടെ ഒന്നും കാണാൻ സാധ്യതയില്ല.
But we may not have anything remaining over there.
ഒന്നും കാണാൻ സാധ്യതയില്ല. അപ്പോൾ ഇവിടെ ഒരു പണി ഭയങ്കര ഇമ്പോർട്ടന്റ്.
There is a work we have to do now.
ഇതിന്റെ ഇതെല്ലാം എങ്ങോട്ടേക്ക് പോകുന്നത്? ഈ പണി അല്ല, ഇപ്പൊ കുടുംബത്തിന്റെ പണിയാണെങ്കിലും ഈ സഭയുടെ പണിയാണെങ്കിലും അതൊക്കെ എന്താണ് അടുത്ത നിലയ്ക്ക് കൊണ്ടുപോകുന്നത്?
The work in the family context and in the church context, where is it leading to?
ദൈവത്തിന് ഈ നമ്മളെ പോലെ 4, 3, 7 പേരെ മാത്രം രക്ഷിക്കുക എന്നുള്ളതല്ല ദൈവത്തിന്റെ പരിപാടി. ദൈവത്തിന് ലോകത്തിന് ഉള്ള മുഴുവൻ മനുഷ്യരെയും രക്ഷിക്കണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം.
God's plan is to bring to salvation everybody. It's through our church and the families.
അപ്പം ഈ സഭ എന്ത് ചെയ്യണം? മറ്റനേകരെ കർത്താവിങ്കിലേക്ക് നടത്തണം.
This church should lead many people to Christ.
ഈ കുടുംബം ഇങ്ങനെ ആയിരിക്കുമ്പോൾ പ്രത്യേകത ഇതാണ്, ആ കുടുംബത്തെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് അത് ഈ വിശ്വാസത്തിലേക്ക് വരാൻ ഒരു ആകർഷണമാകും.
When we see such a family, others will be attracted to come to Christ.
യാ രണ്ട് കാര്യം ഒന്ന് സുവിശേഷം പറയുന്നതിലൂടെ, രണ്ട് നമ്മുടെ ജീവിതത്തിലൂടെ, രണ്ട് ഒരു പോലെ ഇമ്പോർട്ടന്റ് ആ.
It is equally important to preach the gospel and lead the gospel.
ഇന്ന് പലപ്പോഴും രണ്ട് എക്സ്ട്രീം ആ. ചില ആൾക്കാർ പറഞ്ഞു ജീവിതത്തിലൂടെ മാത്രം ക്രിസ്തുവിനെ കാണിക്കണം, അത് സുവിശേഷം പറയത്തില്ല.
There is extreme, they say that only through life you should preach Jesus Christ.
ചിലർ പറയുന്നു സുവിശേഷം പറഞ്ഞാൽ മതി, ജീവിതം എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ പറഞ്ഞാൽ മതി എന്നാ. നോ, അങ്ങനല്ല.
Some people say that we should just preach. The life need not match with that.
ഇത് രണ്ടും ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ്.
The life and the preaching is equally important.
ദുഃഖ സൗരങ്ങൾ, അപ്പോൾ ക്രിസ്തുയേശുവിൽ നമ്മെ വിളിച്ചതിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം മറ്റനേകരെ കർത്താവിലേക്ക് നടത്താനായിട്ടാ.
Jesus has called us so that we lead many others to Christ.
അത് ഒറ്റയ്ക്കല്ല, നമ്മൾ ഒരുമിച്ച് ചേർന്നാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്.
It's not something we do alone.
വ്യക്തിപരമായി സുവിശേഷം പറയണം.
We do together. We share personal gospel.
അത് ഒരു കുടുംബമായിട്ട് നമ്മൾ അത് ചെയ്യണം.
We should do as a family.
അത് സഭയായിട്ട് ചെയ്യണം.
We should do as a church.
അങ്ങനെ ഒരു ലക്ഷ്യം നമുക്ക് ഉണ്ടായിരിക്കണം.
We should have an aim like that.
ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിത്യതയിൽ കാലിപ്പേഴ്സുമായിട്ട് നടക്കേണ്ടി വരും.
And if you do not do like that, we'll be empty handed in eternity.
Nan ee adutthadal edakkadakku chindikkunna oru karyamaanu, karthaavinte munpil oru divasam njan nilkkandi varum.
I keep thinking these days that I have to stand in front of Christ one day.
Enne naragathi thallikkalayonnum illa.
He will not send me to hell.
Ah, theel koodi enna velutrangil lakshikkapadum. Theel koodi enna pole aanengil avadu nikkum.
We'll be in heaven.
Pakshe,
but
njan engane aayirikkum avadu nilkkunnathu?
Oh, how will I stand in eternity?
ഒന്നില്ലെങ്കിലും വാക്കുകൾക്കും നല്ലവനും വിശ്വസ്തനുമായ ദാസനെ.
Otherwise you'll hear a word, good and faithful servant.
ഇല്ലെങ്കിൽ മറ്റൊരു വിളിയുണ്ട്, ദുഷ്ടദാസനെ.
With the wicked servant.
ഞാൻ നമുക്ക് ഈ ദിവസങ്ങൾ ചിന്തിച്ചു തുടങ്ങാം.
We should start think about it.
ഈ ഓരോ കാര്യങ്ങൾ നമുക്ക് ഒത്തിരി ചിന്തിക്കാനുള്ള കാര്യങ്ങളാ.
These are the things we should think about it.
ഞാൻ അതിന്റെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറഞ്ഞേ ഉള്ളൂ.
I just explain that.
നിത്യതയിൽ തേജസ്സോടെ നിൽക്കാൻ.
When to have a glorious eternity.
നമുക്ക് ഇവിടെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ പണികൾ, ആ ജോലികൾ വിശ്വസ്തതയോടെ നിറവേറ്റാം.
We should faithfully put into practice what God has entrusted to us.
നമ്മുടെ ഭാര്യമാർക്ക് വേണ്ടി, ഭർത്താക്കന്മാർക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അപ്പന്മാർക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥനയിൽ നമുക്ക് ആരംഭിക്കാം.
We should start in our family, husbands, wife, parents and children.
പ്രാർത്ഥന മാത്രം പോരാ.
It's not just prayer.
ഈ തിരുവചനങ്ങളുടെ ധ്യാനം എങ്ങനെയാണ് ആ പണി നടത്തുന്നതെന്നുള്ള പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ആ പണികളിലേക്ക് നമുക്ക് സ്റ്റെപ്പ് വെക്കാം.
The word of God explains how to build it and with the help of the Holy Spirit let us start obeying it.
നിരന്തരമായ പോരാട്ടത്തിലാണ് നാം.
We are all in a constant battlefield.
ലോകത്തിന്റെ ഫിലോസഫി അതുപോലെ ക്രിസ്തുവിന്റെ ഫിലോസഫി അറ്റാക്ക് ചെയ്യുന്നുണ്ട്.
The philosophy of the world is in conflict with the philosophy of Christ.
നല്ലതാണ് ഒത്തിരി കാര്യങ്ങൾ തോന്നും.
We will look many things as good.
പക്ഷെ തീയിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തുവിന്റെ അടിസ്ഥാനത്തിൽ അല്ലാത്ത എല്ലാം ബിന്ദുവും.
When we pass through the fire, only those who built on the foundation of the Jesus Christ will remain.
യേശു ക്രിസ്തുവിന്റെ അടിസ്ഥാനത്തിലേക്ക് നമുക്ക് നമ്മുടെ പണികൾ നടത്താം.
Let us build on the foundation of Jesus Christ.
നമ്മുടെ കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കാം.
Let us close our eyes.
നമുക്ക് പ്രാർത്ഥിക്കാം.
ഈ സന്ദേശം ശ്രവിക്കും മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾനടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ക്രിസ്തീയ സന്ദേശങ്ങൾക്കായി YNCFellowship.com സന്ദർശിച്ചാലും